நாம் மாறாகட்டும்.
ஒரு விஷயம் கூட ஆண்டவருடைய சமூகத்திலே மாற்றமில்லாத வசனத்தோடு கூட நாம் கடந்து வரத்தக்கதாக, அதனை தியானிக்கத்தக்கதாக கடந்து வர ஆண்டவர் நமக்கு கிருபை பாராட்டி இருக்கிறார்.
ஒரு வருஷம் கூடி வலிவனாயிருக்கிற தெய்வத்தின் முன்பாக, மாற்றமில்லாத வசனத்தின் முன்பாக நமக்கு வருவானிடையே தோத்து ஞான் தெய்வத்தின் நன்றி அறிவித்துணும்.
கடந்த 7 செஷன்களாக பரிசுத்த ஆவியானவரை குறித்து நாம் பரிசுத்த ஆவியானவருடைய துணையோடு கூட படிக்கத்தக்கதாக ஆண்டவர் கிருபை தந்தார்.
கழிஞ்ச 7 பாகங்கள் பரிசுத்த ஆத்மாவினை குறித்து பரிசுத்த ஆத்மாவின் சகாயத்தோடு கூடி நமக்கு படிக்குவானாய்ட் இடையாய் தீர்ந்து.
கடந்த வாரத்திலே நாம் பரிசுத்த ஆவியானவருடைய நிறைவை கொடுத்து நாம் படித்து முடித்தோம்.
കഴിഞ്ഞ പ്രാവശ്യം പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പറ്റി നമുക്ക് പഠിക്കുവാനായിട്ട് ഇടയായി തോന്നുന്നു.
ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളത്തിലേക്ക് കടന്നു വരുന്നത് നാം ചിന്തിത്തോം.
ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
അത് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട അതേ നോടിപ്പൊഴുതലേ അവൻ പരിശുദ്ധാവിനുടേ ജ്ഞാനസ്നാനത്തിലെ ഇണയന്ത് അവൻ ദേവനുടേ സഭയുടെ അംഗമായി അവൻ മാറുകറാണെന്ന് ചിന്തിത്തോം.
രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ ജ്ഞാനസ്നാനത്താൽ അവൻ സഭയുടെ അംഗങ്ങളായിട്ട് തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു.
അത് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട അതേ നൊടിപ്പൊളുതിലെ പരിശുദ്ധാവിനുടേ അഭിഷേകത്തിലെ അവൻ ഇണയന്ത് അത് ആസാരിയനാക ഊഴിയം ചെയ്യക്കൂടിയവനായി കാണപ്പെടുകാൻ.
രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ വേല ചെയ്യുവാനായിട്ട് ഇടയായി തീരുന്നു.
അത് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട അതേ നൊടിപ്പൊളുതിലെ പരിശുദ്ധാവിനുടേ മുത്രയൻ മൂലിയുമാക ദേവൻ അവരെ നമ്മെ പാതുകാക്കൂടിയവരായി
പരിശുദ്ധാത്മാവിനെ രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നു.
അതിന് മൂലമാക നമ്മുടെ രക്ഷിപ്പ് പാതുകാപ്പായിരിക്കുന്നത് അത് ദേവനുടെ കരത്തിൽ ഭദ്രമായിരിക്കുന്നത്.
അതിനാൽ കർത്താവ് വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധി നമ്മുടെ രക്ഷ എപ്പോഴും ഭദ്രമായിട്ടിരിക്കുന്നു.
അത് മാത്രമല്ല, നാം രക്ഷിക്കപ്പെട്ട അതേ നൊടിപ്പൊളുതിലെ പരിശുദ്ധാവി എന്നതാണ് അച്ചാർത്ഥിയും നമുക്ക് തന്നിരിക്കുന്നത്.
നാം രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ തന്നെ പരിശുദ്ധാത്മാവ് എന്ന ആധിദാനത്തെ നമുക്ക് നൽകുവാനായിട്ട് ഇടയായി തീരുന്നു.
അതിന് മൂലമാക പരലോകത്തിലെ നാം പെട്ടുകൊള്ളക്കൂടിയതാണ് വാക്കുത്തങ്ങളെല്ലാം അങ്ങേ നമുക്കാകെ പാതുകാക്ക പയറ്റിട്ടിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ സ്വർഗത്തിലുള്ള എല്ലാ വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകുവാനായിട്ട് ഇടയായി തീരുന്നു.
അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നാൽ എന്നെ എന്ന് നാം ചിന്തിത്തോം.
പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്താണെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു.
പരിശുദ്ധാത്മാവ് നമ്മെ മുഴുവതുമായി ആട്കൊള്ളത്തക്കതാ നിലമേലെ നമ്മെ നാമേ ഒപ്പുകൊടുത്തവരായി കാണപ്പെട വേണ്ടും.
പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് നമ്മെ തന്നെ കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
നാം പരിശുദ്ധാത്മാവിന്റെ നിറവ് പെറ്റുകൊള്ളാമലിരുപ്പതിൽക്ക് എന്നെന്ന കാര്യങ്ങളെല്ലാം തടയായിരിക്കുന്നത് എന്ന് ചിന്തിത്തോം.
നാം പരിശുദ്ധാത്മാവിന്റെ നിറയാതിരിക്കുവാനായിട്ട് എന്തൊക്കെ തടസ്സമായിട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
തടകളെല്ലാം നാം മാറ്റിവിടുമ്പോൾ അതിന് മൂലമാക നാം പെറ്റുകൊള്ളക്കൂടിയതാണ് ബലങ്ങളെ നാം ചിന്തിത്തോം.
നാം ആ തടസ്സങ്ങളെല്ലാം മാറ്റുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് ഇടയായി തീരും.
പരിശുദ്ധാവിനോട് നിറവോട് കൂടെ ഓരോ നാളും ഇത് ലോകത്തിലെ വാഴവേണ്ടുമെന്ന് അവർ വിരുമ്പുകാർ.
പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി ഓരോ ദിവസവും ഈ ലോകത്തിൽ ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
ഇന്ന് പരിശുദ്ധാവിനാളെ നിരപ്പപ്പെടുതൽ എന്നതാണ് അനുഭവം. വിശ്വാസിയുടെ വാഴ്ക്കയിലെ ഓരോ നാളും നടക്കക്കൂടിയതാണ് അനുഭവമാക നാം ചിന്തിത്തോം.
ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും അനുദിനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്.
ഇന്നീ നാളിലെ അന്യ ഭാഷ എന്നതാണ് നിലമേലെ ഒരു ചില കാര്യങ്ങളെല്ലാം കുറിച്ച് നാം ചിന്തിക്കാൻ പോകുന്നു.
ഇന്ന് അന്യഭാഷയെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഇന്നിക്ക് ക്രിസ്തു ഉലകത്തിലെ നാം പാർക്കുമ്പോൾ ഏൻ അന്യ ഭാഷ പേശുകോം എന്ന് ഒരു ചിലർ അനേകർക്ക് തെരിയാമല്ലിരിക്കുന്നത്.
എന്തുകൊണ്ടാണ് അന്യഭാഷ സംസാരിക്കേണ്ടത് എന്ന് ക്രിസ്തീയ ലോകത്തിൽ പലർക്കും അറിയാതിരിക്കുന്നു.
അല്ലാതെ ഒരു കൂട്ടത്തിൽക്ക് ഏൻ അന്യഭാഷ നാം ഏൻ പേശുന്നില്ലെന്ന് തെരിയാമർക്ക്.
എന്തുകൊണ്ടാണ് നാം അന്യഭാഷ സംസാരിക്കാത്തത് എന്ന് ചിലവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല.
ഇന്നീ നാളിലെ ആണ്ടവർ അന്യ ഭാഷ എന്നാൽ എന്ന അതിനുടേ കാര്യങ്ങളെ കുറിച്ച് ഇന്ന് നാളിലെ നാം ചിന്തിക്കാൻ പോകുന്നു.
ഇന്ന് അന്യഭാഷയെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ.
ദൈവൻ താമേ നമ്മോട് കൂടെ ഇടപെടത്തക്കതാ നിലമേൽ നമ്മെ നാമേ ആണ്ടവരുടെ വസനത്തിന് നേരായി ആണ്ടവരുടെ വസനം എന്നെ സൊല്ലുകൃതേ എന്നതിൽ നാം കാത്തിരിക്ക കടവേണം.
നാം ദൈവത്തിന്റെ വചനം എന്താണ് ഇതിനെ പറ്റി പറയുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിച്ച് ശ്രമിക്കാം.
ശരി, ഒരു ഭാഷ എന്ന് ചൊല്ലുമ്പോൾ എന്നെ
ഒരു ഭാഷ എന്നാൽ എന്താണ്?
ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ.
അത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു മാധ്യമമാണ്.
ഒരു കരുത്ത് പരിമാറ്റമാണത് ഒരു ഭാഷയിലെ കാണപ്പെടുന്നത്.
പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് ഭാഷയുണ്ട്.
അപ്പടി രണ്ടുപേരും ഒരുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് പണ്ണ മുടിയല്ലെന്നാ അത് ഒരു ഭാഷയായി കാണപ്പെട മുടിയാത്.
രണ്ടുപേർക്ക് തമ്മിൽ അത് ആശയവിനിമയം നടത്തുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അതൊരു ഭാഷയല്ല.
ഇന്നിക്ക് ഇന്ന് അന്യ ഭാഷ എന്നാൽ എന്നാ എന്ന് പാർക്കുമ്പോൾ
ഇന്ന് അന്യ ഭാഷ എന്താണെന്ന് നാം കാണുമ്പോൾ
നമുക്ക് തെരിയാത്തതാണ് ഒരു ഭാഷ.
നമുക്ക് തിരിയാത്തതായിരിക്കുന്ന ഒരു ഭാഷ.
അല്ലത് ഉലകത്തിലെ വേറെ എങ്കയോ പേശപ്പെടക്കൂടിയതാണ് ഒരു ഭാഷയും.
അത് വേറെ എവിടെയോ സംസാരിക്കുന്ന ഒരു ഭാഷ.
ഒരു അർത്ഥമുള്ളതാണ് ഒരു ഭാഷയെയും.
അത് ഒരു അർത്ഥമുള്ള ഒരു ഭാഷ.
അത് പേശുവതാണ് അന്യ ഭാഷ.
അതാണ് അന്യ ഭാഷ.
ആണെന്ന് എനിക്ക് ക്രിസ്തു ഉലകത്തിൽ നാം പാർക്കുമ്പോൾ അത് നിലമേലെ കാണപ്പെടാതെപടിക്ക് അത് തവറിപ്പോണതാണ് നിലമേലെ കാണപ്പെടുന്നത്.
എന്നാൽ ഇന്ന് ക്രിസ്തീയ ലോകത്തിലേക്ക് അതിന്റെ അർത്ഥം അറിയാതെ മാറി പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
അന്യ ഭാഷയുടെ വരത്തെ ആണ്ടവർ അത് ആദ്യ സഭയിലെ അവർ കൊടുത്തിരുന്ന
ഒന്നാം നൂറ്റാണ്ടിൽ സഭയിൽ അന്യഭാഷ ദൈവം നൽകിയിരുന്നു.
അന്യ ഭാഷയെ കൊടുത്തതിനുടേ നോക്കം,
അന്യഭാഷ കൊടുത്തതിൻ്റെതായിരിക്കുന്ന ലക്ഷ്യം,
ആണ്ടവരുടെ വസനമാണത് വളർന്ന് പെരുകത്തക്കതാ നിലമയില്
കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം വളർന്ന് പെരുകുവാനായിട്ട്.
അത് മാത്രമല്ല ആണ്ടവരുടെ സുവിശേഷം വളർന്ന് പെരുകത്തക്കതാ നിലമയില് അത് കൊടുക്കപ്പെട്ടത്.
കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം വളർന്ന് പന്തലിക്കുവാനായിട്ടാണ് അത് കൊടുത്തത്.
അന്ത കാലത്തിലെ വേദാഗമമാണത് മുഴുവതുമാക നിറവേറ്റപ്പെടില്ല.
അന്ന് ദൈവവചനം മുഴുവനായിട്ട് നമുക്കൊന്നും ലഭിച്ചിരുന്നില്ല.
AD 97 കടൈസിയാക വെളിപ്പെടുത്തുന്ന പുസ്തകം എഴുതപ്പെടും വരയ്ക്കുമാക അത് വേദാഗമമാണത് മുഴുവതുമാക ഇണക്കപ്പെടില്ല.
AD 95 വെളിപ്പാട് എഴുതുന്നത് വരെ മുഴുവനായിട്ട് ദൈവവചനം എഴുതപ്പെട്ടിരുന്നില്ല, ലഭിച്ചിരുന്നില്ല.
അതുക്കപ്പുറമാക വേദാഗമം മുഴുവതുമാക നിറവേറ്റപ്പെട്ട പൊഴുതു അന്ത അന്യ ഭാഷയുടെ വരങ്ങളാണത് നിന്று போனதை நவாசிக்கிறோம்.
ഈ ദൈവവചനം മുഴുവനായിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് ലഭിച്ചപ്പോൾ അന്യഭാഷ നിന്നുപോയി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഇന്നേക്ക് അനേകർ നിനൈത്തുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു പരിശുദ്ധാവിയാനവരെ പെറ്റുകൊണ്ടേൻ എന്നതിനെ അടയാളമാക അന്യ ഭാഷയാക சொல்லിക്കൊണ്ടിരിക്കുന്നു.
ഇന്ന് പലർ വിചാരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അന്യഭാഷ നമുക്ക് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അത് തെറ്റായിരിക്കുന്ന ഒരു കാര്യമാണ്.
ഉലകത്തിലെ അനേകർ അന്തവിധമായി തവറാണ് നിലമില്ല അത് നിനൈത്തുകൊണ്ടിരിക്കാറുകൾ.
അങ്ങനെ തെറ്റായ പല ഉപദേശങ്ങളും പഠിപ്പീരുകളും എന്നുണ്ട്.
ഇന്നേ നാളിൽ നാം അന്യ ഭാഷയെ കുറിച്ച് നാം ശരിയായി പഠിക്കുക ആണ്ടവർ നമുക്ക് ഉദവി ചെയ്യാറാക.
അന്യ ഭാഷയെ പറ്റി ശരിയായിരിക്കുന്ന രീതിയിൽ പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.
അന്യ ഭാഷയെ പറ്റി ഒരു ചില ഫാക്ട്സ് വേദാഗമത്തിൽ ചൊല്ലപ്പെട്ടതാണ് കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കാൻ പോകുന്നു.
ഇന്ന് അന്യ ഭാഷയെ പറ്റി ദൈവവചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്.
വേദാഗമത്തിലെ നമുക്ക് 4 സുവിശേഷങ്ങൾ കൊടുക്കപ്പെട്ടു.
നമുക്ക് ദൈവവചനത്തിൽ 4 സുവിശേഷങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത്.
അന്ന് 4 സുവിശേഷത്തിലെ മാർക്ക് എഴുതുന്ന സുവിശേഷം 16 അധികാരത്തിലെ മാത്രം താൻ അന്യ ഭാഷയെ പറ്റി ചൊല്ലപ്പെട്ടിരിക്കുന്നത്.
ആ ദൈവവചനത്തിൽ മാർക്കോസ് എഴുതിയ സുവിശേഷം 16 അധ്യായത്തിലാണ് അന്യ ഭാഷയെ പറ്റി പറഞ്ഞിരിക്കുന്നത്.
അന്ന് ഒരിടത്തിലെ മാത്രം താൻ സുവിശേഷങ്ങളിലെ 4 സുവിശേഷങ്ങളിലെ അന്യ ഭാഷയുടെ കാര്യങ്ങൾ ചൊല്ലപ്പെട്ടിരിക്കുന്നത്.
ഈ 4 സുവിശേഷങ്ങളിൽ മാർക്കോസിൽ മാത്രമാണ് അന്യ ഭാഷയെ പറ്റി പറഞ്ഞിരിക്കുന്നത്.
അങ്ങേ ഒരു തീർക്ക ദർശനമാക അന്ത കാര്യമാണത് ചൊല്ലപ്പെട്ടത്.
അത് ഭാവിയിൽ നടക്കേണ്ടുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് അത് പറഞ്ഞിരിക്കുന്നത്.
അത് അപ്പോസ്തല നിർവചനത്തിലെ അപ്പോസ്തല നടപടികൾ പുസ്തകത്തിൽ എന്നാ വാസിക്കുമ്പോൾ അത് നിറവേറുന്ന കാര്യമാക നാം വാസിക്കുന്നു.
അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അത് നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
അത് മാത്രമല്ല പുതിയ ഏർപ്പാട്ടിലെ നാം എടുത്തുകൊള്ളുമ്പോൾ
നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
അന്യ ഭാഷ പേശിനതാക ചൊല്ലപ്പെട്ടതാണ് സന്ദർഭങ്ങൾ 3 സന്ദർഭങ്ങൾ മാത്രം തന്നെ.
അന്യ ഭാഷ സംസാരിക്കുന്നതായിട്ട് 3 ഇടങ്ങളിലാണ് പറയുന്നത്.
അന്യ ഭാഷയെ പറ്റി പലയിടങ്ങളിൽ ചൊല്ലപ്പെട്ടിരിക്കുന്നത്,
അന്യ ഭാഷയെ പറ്റി പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്.
ആണാൽ അന്യ ഭാഷ പേശിനതാക ചൊല്ലപ്പെട്ടതാണ് ഇടങ്ങൾ മൊത്തം 3 ഇടങ്ങൾ മാത്രം.
എന്നാൽ അന്യ ഭാഷ പറഞ്ഞത് 3 സ്ഥലങ്ങളിൽ മാത്രമാണ്.
അപ്പോസ്തല നാം അറിഞ്ഞിരിക്കുന്നപടി അപ്പോസ്തല 2 അധികാരത്തിലെ നാം അന്യ ഭാഷയെ അവർ അങ്ങനെ പേശിനാറുകൾ എന്ന് നാം വാസിക്കുന്നു.
അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായത്തിൽ അവർ അന്യ ഭാഷ സംസാരിച്ചു എന്ന് കാണുവാനായിട്ട് ഇടയെ തീരുന്നു.
അവർക്ക് ആവിയാനവരുടെ വരം കിടത്തപ്പോൾ അവർ അന്യ ഭാഷയിലെ പേശിനാറുകൾ അങ്ങിരുന്നതാണ് ജനങ്ങൾ തങ്ങൾ ഭാഷയിൽ അത് കേട്ടാറുകൾ എന്ന് നാം വാസിക്കുന്നു.
അവർക്ക് കൃപാവരങ്ങൾ ലഭിച്ചപ്പോൾ അവർ അന്യ ഭാഷയിൽ സംസാരിച്ചു എന്ന് കാണുവാനായിട്ട് ഇടയെ തീരുന്നുണ്ട്.
രണ്ടാമതാകെ നാം പാർക്കക്കൂടിയതാണ് സന്ദർഭം.
നാം രണ്ടാമതായിട്ട് കാണുന്ന സന്ദർഭം
അപ്പോസ്തല 10 അധികാരത്തിലെ
അപ്പോസ്തല പ്രവൃത്തികൾ 10 അധ്യായത്തിലാണ്.
നാം ഏർക്കനവേ അപ്പോസ്തല 10 അധികാരത്തിലെ നടന്നതാണ് സംഭവങ്ങളെല്ലാം നാം ദീർഘമായി പഠിത്തു.
നാം അപ്പോസ്തല പ്രവൃത്തികൾ 10 അധ്യായത്തിൽ എന്തൊക്കെ നടന്നു എന്ന് നാം പഠിക്കുവാനായിട്ട് ഇടയെ തീർന്നു.
അങ്ങേ കൊർനെലിയ വീട്ടിലെ നടന്നതാണ് കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിത്തു.
അവിടെ കൊർനെലിയോസിന്റെ ഭവനത്തിൽ നടന്ന കാര്യങ്ങളാണ് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്.
പുറജാതികളുടെ രക്ഷിപ്പിനുടേ കാര്യങ്ങൾ അങ്ങേ ചൊല്ലപ്പെട്ടിരിക്കുന്നത്.
അവിടെ പുറജാതിയായിരിക്കുന്ന വ്യക്തികളുടെ രക്ഷിപ്പിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
അങ്ങേ അവർ പരിശുദ്ധാവിയെ പെറ്റുകൊണ്ടപ്പോൾ അന്യ ഭാഷ പേശിനാർകൾ എന്ന് നാം അങ്ങേ വാസിക്കുന്നു.
അവിടെ പരിശുദ്ധാത്മാവിനെ അവർ ഏറ്റപ്പോൾ അന്യ ഭാഷ സംസാരിച്ചു എന്ന് കാണുവാനായിട്ട് ഇടയെ തീരുന്നു.
ഇന്ന് 2 അധികാരത്തിലിരുന്ന് ഇന്ന് 10 അധികാരത്തിലേക്കുള്ള ഉള്ളതാണ് ടൈം ഡിഫറൻസ്.
ഇവിടെ 2 അധ്യായം മുതൽ 10 അധ്യായം വരെയുള്ള സമയത്തിന്റെ വ്യത്യാസം
ഒരു ഏറെക്കുറിയ 7 വ്യത്യാസം,
ഏകദേശം 7 വ്യത്യാസമാണ് ഉള്ളത്.
അത് 7 സഭയുടെ ചരിത്രത്തെ അങ്ങ് എഴുതി വരുമ്പോൾ ഒരിടത്തിലും അത് അന്യ ഭാഷ പേശിനതാക നാം എഴുതപ്പെടില്ല.
ഈ സമയങ്ങളിലൊന്നും അവിടെ അന്യ ഭാഷ സംസാരിച്ചു എന്ന് എഴുതിയിട്ടില്ല.
അത് മാത്രമല്ല അതിൽക്ക് അടുത്തതാകെ 3 നാം വാസിക്കൂടിയതാണ് സംഭവം.
അതിനുശേഷം 3 നാം വായിക്കുന്ന സന്ദർഭം
നാം അറിഞ്ഞിരിക്കപ്പെടി അപ്പോസ്തലർ 19 അധികാരത്തിലെ
അപ്പോസ്തല പ്രവൃത്തികൾ 19 അധ്യായം.
അങ്ങേ യോവാനുടേ ശിഷ്യർ അവർ രക്ഷിപ്പിനുടെ അനുഭവത്തിലേ കടന്നു വരുന്നതും പർസുതാവിയെ പെറ്റുകൊള്ളുന്നതേ നാം വാസിക്കുന്നു.
അവിടെ യോഹന്നാന്റെ ശിഷ്യന്മാർ രക്ഷയിലേക്ക് കടന്നു വരുന്നതും അതിനുശേഷം അന്യഭാഷ സംസാരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് ഇടയെ തീരുന്നു.
അങ്ങേ ചൊല്ലപ്പെട്ടിരിക്കുന്നതാണ് രീതി,
അവിടെ പറഞ്ഞിരിക്കുന്ന രീതി,
அது அப்போஸ்தலர் இரண்டாம் அதிகாரத்திலும் அப்போஸ்தலர் பத்தாம் அதிகாரத்தில் நடந்த அதே சம்பவத்தை போல சொல்லப்பட்டிருக்கிறது.
இரண்டாம் அத்தியாயம் அப்போஸ்தலர் பிரவர்த்தனங்கள் இரண்டாம் அத்தியாயத்திலும் பத்தாம் அத்தியாயத்திலும் பர்ஞ்ச அதே சந்தர்ப்பமாயிட்டான பத்தொன்பதாமத்தை அத்தியாயத்திலும் பர்ஞ்சிருக்கிறது.
இந்த அப்போஸ்தலர் பத்தாம் அதிகாரத்திலிருந்து பத்தொன்பதாம் அதிகாரத்திற்குள்ளதான டைம் டிஃபரன்ஸ் பார்க்கும்பொழுது
அப்போஸ்தலர் பிரவர்த்தனங்கள் பத்து முதல் பத்தொன்பது வரையுள்ள சரித்திரத்தை சமயம் நாம் நோக்கியால்
ஏறக்குறைய 13 இயர்ஸ்
அப்படி ஏகதேசம் 13 வருஷங்களான நடந்தது.
ஏடி 55-56 நடந்ததான ஒரு சம்பவமாக சொல்லப்பட்டிருக்கிறது.
அது ஏடி 55-56 நடந்துட்டுள்ளது.
இந்த நிலைமையிலே புதிய ஏற்பாட்டிலே நாம் மூன்று இடங்களிலே பரிசுத்தாவே அந்நிய பாஷை பேசினதாக நாம் வாசிக்க கூடியதான சம்பவங்கள்.
இங்கே புதிய நியமத்தில் மூணு ஸ்தலங்களிலான அந்நிய பாஷையை பற்றி பரையுன சந்தர்ப்பத்தை நமக்கு காணுவானாய்ட்டு இடையே தீர்ந்தது.
அந்நிய பாஷையை
பேசினதாக அந்நிய பாஷ பரையுன சந்தர்ப்பத்தை பற்றி நாம் காணுனது.
அது மாத்திரமல்ல, நாம் அப்போஸ்தலனாகிய பவுல் ஏறக்குறைய 14 நிருபங்களை எழுதியிருக்கிறார். எபிரேயரையும் சேர்த்துக் கொண்டால் 14 நிருபங்களை எழுதியிருக்கிறார்.
அப்போஸ்தலனாய பவுலோஸ் ஏகதேசம் 14 புஸ்தகங்கள் எழுதுவானாய்ட்டு இடையே தீர்ந்து.
அதிலே அவர் 1 Corinthians 12:13-14 மாத்திரம் தான் அந்நிய பாஷை பற்றி பேசியிருக்கிறார்.
இதில் கொரிந்திய லேகனம் 12, 13, 14 அத்தியாயங்களிலான அந்நிய பாஷையை பற்றி பரஞ்சிருக்கிறது.
அதை தவிர அந்நிய பாஷையை பற்றி அப்போஸ்தலனாகிய பவுல் தான் எழுதினதான நிருபங்களிலே வேற எந்த இடத்திலும் பேசவில்லை.
இது கூடாது அப்போஸ்தலனாகிய பவுலோஸ் எழுதியிருக்கிற ஒரு லேகனங்களிலும் அந்நிய பாஷையை பற்றி பரஞ்சிட்டில்ல.
அது மாத்திரமல்ல, அப்போஸ்தலனாகிய பவுல் அதே கொரிந்து சபைக்கு 2 Corinthians நிருபத்தை எழுதுகிறார்.
அதே சமயம் அப்போஸ்தலனாகிய பவுலோஸ் 2 கொரிந்திய லேகனம்
எழுதும்போதும்
எழுதப்படவில்லை.
அது மாத்திரமல்ல, பழைய ஏற்பாட்டிலே நாம் எடுத்துக்கொள்ளும் பொழுது,
என்னால் பழைய நியமம் நாம் எடுக்கும்போ
அங்கே ஏறக்குறைய 7 இந்த அந்நிய பாஷையினுடைய காரியங்கள் சொல்லப்பட்டிருக்கிறது.
7 அந்நிய பாஷையை பற்றி பரஞ்சிட்டு
அந்த சொல்லப்பட்டதான 7 அங்கே ஒரு நெகட்டிவ் சென்ஸ்ல அல்லது ஒரு அந்த நிலைமையில அந்த காரியங்கள் எல்லாம் சொல்லப்பட்டிருக்கிறது.
அவட 7 நெகட்டிவ் ஆயிருக்கிற ரீதியிலான அவரை பரஞ்சிட்டுள்ளது.
சரி, முதலாவதாக நாம் எங்கே இந்த பாஷை பிரிந்து போனதான காரியத்தை பார்க்கிறோம்.
எப்படியான பாஷ ஆதிமாயிட்டு வேறு பிரிஞ்சது?
நாம் அறிந்திருக்கபடி பாபேல் கோபுரத்திலே பாஷையானது பிரிந்து போனது.
பாபேல் கோபுரத்திலான ஆதிமாயிட்டு பாஷ பிரிவானாயிட்டே தீர்ந்தது.
அதுவரைக்கும் ஒரே பாஷ இருந்தது.
அதுவரை எல்லாருக்கும் ஒரே பாஷையாயிருந்தது.
ஒரே பாஷை நிமித்தமாக அவர்கள் அநேக காரியங்களை செய்து கொண்டிருந்தார்கள்.
ஒரே பாஷையில் அவர் அநேக காரியங்கள் செய்வானாயிட்டே தீர்ந்தது.
அவர்கள் ஒரே பாஷையாய் காணப்பட்டது நிமித்தமாக தங்களுக்கு மகத்துவத்தை உண்டாக்கத்தக்கதான நிலையில ஒரு பெரிய கோபுரம் எழுப்ப வேண்டும் என்று நினைத்தார்கள்.
அவர் ஒரே பாஷ சம்சாரிச்சு கொண்டு தங்களுக்கு தன்னை மகத்துவம் வேணும் என்று விசாரிச்சு கொண்டு ஒரு கோபுரம் பணிவானாயிட்டே தீர்ந்தது.
ஆதியாகமம் 11:7 வாசிக்கும் பொழுது, ஜெனசிஸ் சாப்டர் 11:7
இவட உற்பத்தி புத்தகம் 11:7 வாக்கியத்தில் நாம் வாசிக்கும்போ
நாங்கள் வாசிக்கிறோம், நாம் இறங்கி போய் ஒருவர் பேசுவதை மற்றொருவர் அறியாதபடிக்கு அங்கே அவர்கள் பாஷையை தாறுமாறாக்குவோம் என்றார்.
இவ்வளவுதான் வாய்க்கணும், நாம் இறங்கி சென்று அவர் தம்மில் பாஷ திருச்சறியாதிருப்பான் அவருடைய பாஷ கலக்கி கழக என்று அவர் செய்து.
முதலாவதாக அந்த பாஷையானது அங்கே தாறுமாறாக்கப்பட்டதை நாம் வாசிக்கிறோம்.
இவட ஆதியமாயிட்டு பாஷ கலக்கி களையினதாயிட்டு நமக்கு காணுவானாய்ட்டு இடையே தீர்ந்து.
அங்கே அதற்கு அப்புறமாக பார்க்கும் பொழுது அவர்கள் பூமி எங்கும் சிதறி போனார்கள் என்று நாம் வாசிக்கிறோம்.
அதனுசேஷம் அவர் பூமி எங்கும் சிதறி போகுவானாய்ட்டு இடையே தீர்ந்து.
அவர்கள் தேவனுடைய மகத்துவத்தை அவர்கள் எடுத்துக்கொள்ள நினைத்த பொழுது அங்கே பாஷையானது பிரிந்து
அதிகாரத்திலே
நாம் வாசிக்க கூடியதான காரியம், ஆண்டவர் அங்கே ആശീർവാദത്തെയും ശാപത്തെയും സ്വല്ലക്കൂടിയതാണ് കാര്യങ്ങളെ വാസിക്കണം.
ഇവിടെ ദൈവം അവർക്ക് അനുഗ്രഹവും ശാപവും നൽകുന്നതായിട്ട് കാണുവാനായിട്ട് ഇടയെ തീരുന്നുണ്ട്.
ആണ്ടവരുടെ വാർത്തയ്ക്ക് കീഴ്പടിയുമ്പോൾ അവർക്ക് ആശീർവാദമും
ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുമ്പോൾ അവർക്ക് അനുഗ്രഹവും
ആണ്ടവരുടെ വാർത്തയ്ക്ക് അവർ കീഴ്പടിയാമൽ പോണ പൊഴുത് ശാപമും അങ്ങേ കട്ടളയിടപ്പെടുകിറത്.
ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെവിയെടുക്കാത്തപ്പോൾ അവർക്ക് ശാപവും ലഭിക്കുന്നതായിട്ട് കാണുന്നു.
ഇങ്ങനെ ആണ്ടവർ തറക്കൂടിയതാണ് ഒരു ശാപമാക സൊല്ലപ്പെടുക്കുന്നതാണ് കാര്യം.
ഇവിടെ ദൈവം ശപിക്കുവാനായിട്ടുള്ള ഒരു കാര്യം
50 ഇംഗ്ലീഷിലെ 49 തമിഴിലെ 50 വസനം, ഉനക്ക് തെരിയാത ഭാഷയെ പേശുകിറതാണ് ജാതിയെ വെകു ദൂരത്തിലുള്ള ഭൂമിയും കടയാന്തരങ്ങളിലിരുന്ന് കർത്തർ ഉന്മേൽ കഴുകു പറക്കും വേഗമായി വരപ്പണുവാർ എന്ന് വാസിക്കണം.
ഇവിടെ നാം വായിക്കുകയാണ് 50 വാക്യത്തിൽ,
ഇംഗ്ലീഷ്
49 ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ പറന്നു വരുന്നത് പോലെ നിന്റെ മേൽ വരുത്തും. അവർ നീ അറിയാത്ത ഭാഷ പറയുന്ന ജാതി, വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് കനിവ് തോന്നുകയോ ചെയ്യാത്ത ഉഗ്രഹമുഖമുള്ള ജാതി, നീ നശിക്കും വരെ അവർ നിന്റെ മൃഗഫലവും നിന്റെ കൃഷിഫലവും തിന്നും.
എങ്കിൽ നാം വാസിക്കിറോം, അവർ ആണ്ടവരുടെ വാർത്തയെ അവർ കീഴ്പടിയാമൽ പോകുമ്പോഴത് വരക്കൂടിയതാണ് ശാപമാക അത് സൊല്ലപ്പെട്ടിരിക്കുന്നത്.
ഇവിടെ ദൈവത്തിന്റേതായിരിക്കുന്ന വചനം ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ശാപത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്.
അതുപോലെ ഇസ്രായേൽ ജനങ്ങൾ ആണ്ടവരുടെ വാർത്തയ്ക്ക് കീഴ്പടിയാണ് പോകുന്നത്.
അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിന്റെ വാക്കുകൾക്ക് കീഴ്പ്പെടാതിരിക്കുമ്പോൾ
യിരെമ്യാവ് 5:15 വാസിക്കുമ്പോഴത്
യിരെമ്യാവ് 5 അതിന്റെ 15 വാക്യത്തിൽ നാം വായിക്കുന്നത്,
അങ്ങേ അതും മറുപടിയും ശാപമാക സൊല്ലപ്പെട്ടിരിക്കുന്നത്.
അവിടെയും ഒരു ശാപമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
നാം അങ്ങേ വാസിക്കിറോം, നീ അറിയാത ഭാഷയെ പേശും ജാതി, അവർ പേശുകിറത് ഇന്നതെന്ന് ഉനക്ക് വിളങ്കാതെ എന്ന് വാസിക്കിറോം.
അവിടെ നാം വായിക്കുകയാണ്, നീ ഭാഷ നിനക്ക് അറിഞ്ഞുകൂടാത്തതും വാക്ക് നിനക്ക് തിരിയാത്തതുമായിരിക്കുന്ന ജാതി തന്നെ എന്ന് വായിക്കുകയാണ്.
അങ്ങ് വിളങ്ങാത ഭാഷയെ നീ അറിയാത ഭാഷ എന്ന് അങ്ങേ സൊല്ലപ്പെട്ടിരിക്കുന്നത്.
ഇവിടെ നാം വായിക്കുകയാണ്, അവർക്ക് അറിഞ്ഞുകൂടാത്തതും തിരിയാത്തതുമായിരിക്കുന്ന ഭാഷ.
അതേപോലെ നാം യെശയ്യാ 33:19 വസനത്തിലേ,
അതുപോലെ തന്നെ നാം യെശയ്യാവിന്റെ പുസ്തകം 33:19 നാം വായിക്കുമ്പോൾ
അതിന്റെ
33:19 വാക്യത്തിൽ
നാം അങ്ങേ വാസിക്കിറോം, ഉനക്ക് വിളങ്ങാത ഭാഷയും അരിതർക്കരിയ ഒരു വിധമാണ് പേച്ചയുമുടയ അന്ത ക്രൂര ജനങ്ങളെ നീ ഇനി കാണാ എന്ന് വാസിക്കിറോം.
നിനക്ക് പ്രയാസമുള്ള വാക്കും നിനക്ക് ഗ്രഹിച്ചുകൂടാത്ത അന്യഭാഷയുമുള്ള ഉഗ്രജാതിയെ നീ കാണുകയില്ല എന്ന് വായിക്കുകയാണ്.
ഒരു സ്റ്റാമറിംഗ് ലിപ്സ് എന്നാണ് നിലമില്ല അന്ന കാര്യത്തിൽ വാസിക്കിറോം.
ഇവിടെ ഒരു വിക്കുള്ള വാക്കുകൾ എന്ന് നാം വായിക്കുകയാണ്.
അത് മാത്രമല്ല സംഗീതകാരനായ ദാവീദ് സംഗീതം 55:9 വസനത്തിലെ
സങ്കീർത്തനം 55:9 വാക്യത്തിൽ
അവൻ തന്നുടേ പകഞ്ഞർക്ക് ഇന്ന ദണ്ഡനയെ തര വേണ്ടും എന്ന് ചൊല്ലി അവർ ജപിക്കൂടിയവരായിരിക്കാർ.
ഇവിടെ അവരുടെ ശത്രുക്കൾക്ക് ദണ്ഡനം കൊടുക്കണം എന്നുള്ള രീതിയിൽ എഴുതുകയാണ്.
അങ്ങേ സൊല്ലുകാർ, ആണ്ടവരെ അവരെ അളിത്ത് അവർ ഭാഷയെ പിരിന്തു പോക പണ്ണും കൊടുമയും സണ്ടയും നഗരത്തിലെ കണ്ടേൻ എന്ന് വാസിക്കിറോം.
ഇവിടെ നാം വായിക്കുകയാണ്, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കും. ഇവിടെ വായിക്കാം, കർത്താവെ സംഗ്രഹിച്ച് അവരുടെ നാവുകളെ ചീന്തിക്കളയണമേ, ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു.
സംഗീതകാരനാകിയ ദാവീദ് ജപം പണുകാർ അവർ തന്നെ പകൈവരെ പാർത്ത് അവരുടെ ഭാഷയെ പിരിന്തു പോക പണ്ണും എന്ന് ചൊല്ലുകാർ.
ഇവിടെ സങ്കീർത്തനകാരനായിരിക്കുന്ന ദാവീദ് പറയുകയാണ് അവരുടെ ഭാഷ പിരിച്ചു കളയണമെന്ന്.
അത് മാത്രമല്ല ഈ മറ്റൊരു സന്ദർഭത്തെ നാം ചിന്തിക്കൂടിയതാണ് കാര്യം, സാംസ് 81:5
വേറൊരു സ്ഥലത്ത് 81 സങ്കീർത്തന 81 നാം വായിക്കുന്നത്
5
81:5 വാക്യത്തിൽ
നാം അറിയാത ഭാഷയെ കേട്ട് എഗിപ്ത് ദേശത്തെ വിട്ട് പുറപ്പെടുകയിൽ ഇതേ നീ യോസേഫിലെ സാക്ഷിയാക ഏർപ്പെടുത്തിനാർ എന്ന് വാസിക്കിറോം.
മിസ്രയീം ദേശത്തിന്റെ നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസേഫിന് ഒരു സാക്ഷ്യമായി നിയമിച്ചു, അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു എന്ന് വായിക്കുന്നു.
അറിയാത ഭാഷയെ കേട്ടതാണ് ജനങ്ങളെ കുറിച്ച് നാം വാസിക്കുന്നത്.
ഇവിടെ അറിയാത്ത ഭാഷ കേട്ട ജനങ്ങളെ പറ്റിയാണ് നാം വായിക്കുന്നത്.
നാം ഇന്ന് വാസിച്ചതാണ് 7 സന്ദർഭങ്ങളിലുമേ.
നാം ഇവിടെ വായിച്ച 7 സന്ദർഭങ്ങളിലും
അത് അന്യ ഭാഷയെ അവർ അറിയാത്തതാണ് ഭാഷയെ പറ്റി ചൊല്ലുമ്പോൾ ഒരു ശാപമാക അല്ലെങ്കിൽ ഒരു ദണ്ഡനയാക സൊല്ലപ്പെട്ടിരിക്കുന്നത്.
അവിടെ അന്യഭാഷ എന്ന് പറയുമ്പോൾ അവർക്കൊരു ശാപമായിട്ട് അല്ലെങ്കിൽ ദൈവം അവരെ ശപിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്.
ശരി, നാം ഇന്ന് പുതിയ ഏർപ്പാട്ടിലെ നാം 3 ഇടങ്ങളിലെ നാം അന്യഭാഷ പേശുന്നതാക നാം വാസിക്കിറോം.
പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 3 സ്ഥലങ്ങളിലാണ് അന്യഭാഷ പറയുന്നതായിട്ട് നാം കാണുന്നത്.
ശരി, മുതലാവത് ഇടത്തെ നാം വാസിക്കലാം.
നാം ആദ്യമായിട്ട് നമുക്ക് വായിക്കാം.
നാം ഏറെക്കണമേ ഇന്ന വസനങ്ങളെല്ലാം മറുപടിയും നാം വാസിച്ചതാണ് വസനങ്ങൾ.
നാം ഇത് വീണ്ടും വീണ്ടും വായിച്ച ദൈവവചനങ്ങളാണ്.
അപ്പോസ്തല 2:4 വസനം,
അപ്പോസ്തല പ്രവൃത്തികൾ 2:4 അതിന്റെ 4 വാക്യം,
നാം Acts 2:4 അവർ എല്ലാവരും பரிசுத்த ஆவியினால் நிரப்பப்பட்டு ஆவியானவர் தங்களுக்கு தந்தரின வரத்தின்படியே வெவ்வேறு பாஷைகளிலே பேச தொடங்கினார்கள் என்று வாசிக்கிறோம்.
எல்லாவரும் பரிசுத்தாத்மாவு நிறைஞ்சவராய் ஆத்மாவு அவருக்கு உச்சரிப்பா நல்கியது போல அந்நியாஷகளில் சம்சாரிச்சு தொடங்கியு வாய்க்கோ.
பாருங்கள், நாம் இங்கே நாம் சிந்திக்க வேண்டியதான வார்த்தைகள்,
நாம் இவட சிந்திக்கின்றதாயிருக்கிற காரியங்கள்,
ஆவியானவர் தங்களுக்கு தந்தரின வரத்தின்படியே என்று வாசிக்கிறோம்.
பரிசுத்தாத்மாவு நல்கியிருக்கிற அவருக்கு நல்கியிருக்கிறது போல என்று வாய்க்கையான.
அது மாத்திரமல்ல, அங்கே ஒரு புளூரல்ல வாசிக்கிற வெவ்வேறு பாஷைகளிலே என்று வாசிக்கிறோம்.
இவட வெவ்வேறு பாஷைகள் என்று நாம் வாய்க்கையான.
அங்கே ஒரு பாஷை என்று தனிப்பட்டதான பாஷையை குறித்து நாம் வாசிக்கல.
அவட ஒரு பாஷா என்று பரஞ்சிட்டில்ல.
அங்கே வெவ்வேறு பாஷைகள் என்று வாசிக்கிறோம்.
அவட வெவ்வேறு பாஷைகள் என்று நாம் வாய்க்கையான.
நாம் கீழே நாம் வாசிக்கும் பொழுது ஏறக்குறைய 16 டைப் ஆஃப் லாங்குவேஜ் உள்ளதான ஜனங்கள் அங்கே அவர்களுடைய ஜென்ம பாஷையிலே கேட்டார்கள் என்று வாசிக்கிறோம்.
இவட ஏகதே தாழ்த்து வாய்க்கும்போ ஏகதேசம் 16 பாஷையில் உள்ள ஜனங்கள் அவருடைய பாஷைகளில் அது கேட்குவானாய்ட்டு இடையே தீர்ந்தோம் என்று வாய்க்கையான.
ஒரு சிலர் இந்த வசனத்தை அவர்கள் தவறாய் நினைத்துக் கொண்டிருக்கிறார்கள்.
சிலவர் இதை தெற்றாயிட்டு சிந்திச்சு கொண்டிருக்கையான.
அவங்க என்ன நினைக்கிறாங்கன்னா, இந்த வசனத்தை இந்த அப்போஸ்தலர்கள் அவங்க அவங்க பாஷையில பேசினாங்க, ஆண்டவருடைய கிருபையினால அங்க இருந்ததான ஜனங்கள் எல்லாம் அவங்க பாஷையில விளங்கிக்கிட்டாங்கன்னு நினைக்கிறாங்க.
அவடே அவருடையதாயிருங்க அப்போஸ்தலர் அவருடைய பாஷையில் சம்சாரிச்சு மற்றவர் அது அதனுசரிச்சு கேட்டுவந்து அவர் சிந்திக்கையான.
ஆனால் அது தவறான காரியம்,
அது தெட்டாயிருக்கிற காரியமான.
ஆண்டவர் கொடுத்ததான வரத்தின்படி அவர்கள் அந்த மற்ற ஜனங்களுடைய பாஷையிலே பேசினார்கள்.
கர்த்தாவ் கொடுத்திருக்கிற கிருபகளுக்கு அனுசரிச்சாய்ட்டு மற்றவருடைய பாஷையிலான அவர் சம்சாரிக்குவானாய்ட்டு இடையே தீர்ந்தது.
அவர்கள் அறிந்திராத,
அவர் அறியாத்த,
அவர்கள் படித்திராத,
அவர் படிக்காத,
அவர்கள் கேள்விப்பட்டிராத,
அவர் கேட்காத்த
அந்த பாஷையை ஆண்டவர் தந்ததான வரத்து நிமித்தமாக அவர்கள் பேசினார்கள் என்று வாசிக்கிறோம்.
தெய்வம் கொடுத்த கிருபா வரங்களுக்கு அனுசரிச்சு அவர் சம்சாரிக்குவானாய்ட்டு இடையே தீர்ந்தது.
கேட்டவர்கள் அவர்கள் தங்களுடைய ஜென்ம பாஷையிலே கேட்டார்கள் என்று வாசிக்கிறோம்.
கேட்டவர் அவருடையதாயிருக்கிற ஜனிச்ச பாஷையில் கேட்குவானாய்ட்டு இடையே தீர்ந்தது.
சரி, இரண்டாவதாக நாம் வாசிக்க கூடியதான சந்தர்ப்பம்,
இரண்டாவதாயிட்டு நாம் வாசிக்கின்ற சந்தர்ப்பம்,
அப்போஸ்தலர் 10
அப்போஸ்தலர் பிரவர்த்தனைகள் 10
45
அதன் 45 வாக்கியம்.
அங்கே ஏற்கனவே நாம் சிந்தித்தபடி குர்நிலையவனுடைய காரியங்களை குறித்து நாம் சிந்தி குர்நிலை வீட்டிலே நடந்ததான காரியங்களை குறித்து நாம் சிந்தித்தோம்.
இவட குர்நிலோசனுடைய பவனத்தில் நடந்த காரியங்களான இவட நாம் சிந்திச்சது.
அங்கே அப்போஸ்தலனாகிய பேதுரு கடந்து வந்த பொழுது அவனோடு கூட ஏறக்குறைய 6 மற்ற யூதர்களும் கடந்து வந்திருந்தார்கள்.
இவட அப்போஸ்தலனாகிய பவுலோஸ் வந்தப்போ அவரோடு கூட ஏகதேசம் 6 யஹூதன்மாரும் கடந்து வருவானாய்ட்டு இடையே தீர்ந்து.
அங்கே நடந்ததான சந்தர்ப்பம்,
அவட நடந்த சந்தர்ப்பம்
நாம் 45 வசனத்திலே வாசிக்கிறோம்.
நாம் 45 வாக்கியத்தில் வாசிக்கணும்.
அவர்கள் பல பாஷைகளை பேசுகிறதையும் தேவனை புகழுகிறதையும் பேதுருவோடு கூட வந்திருந்த விருத்த சேதனமுள்ள விசுவாசிகள் கேட்கும் பொழுது பரிசுத்த ஆவியான வரம் புறஜாதிகளின் மேலும் பொழிந்தருளப்பட்டதை குறித்து பிரமித்தார்கள் என்று வாசிக்கிறோம்.
அவர் அந்நிய பாஷைகளும் சம்சாரிக்கிறதும் தெய்வத்தை மௌத்தியிருக்கிறதும் கேள்கையால் பத்கோசனோடு கூட வந்ன பரிசேதனக்காராய விசுவாசികൾ பரிசுத்தாத்மாவ് എന്ന தானம் ஜாதிகளുടെ மேலும் பகர்ந்தது கண்டு விஸ்மயிச்சு.
இங்கேயும் அந்த பாஷை என்று நாம் வாசிக்கிறதுல பாஷைகள் என்று புளூரல்ல நாம் வாசிக்கிறோம்.
இவடையும் பாஷா என்னல்ல பாஷைகள் என்னான எழுதப்பட்டிருக்கிறது.
அது அந்த அவர்களோடு கூட வந்ததான மற்ற யூதர்களுக்கு அது ஒரு அடையாளமாக அது காணப்பட்டது.
அவட கூட வந்த யஹூதன்மார்க்கு அது ஒரு அடையாளமாயிட்டு தீருகையான.
புறஜாதிகள் மேலும் பரிசுத்தாவினுடைய வரம் புளிந்தருளப்படுவதை அவர்கள் அங்கே கண்டார்கள் என்று வாசிக்கிறோம்.
அவட மற்றுள்ள ஜாதிகளின் மேலும் பரிசுத்தாத்மாவ வந்ததாயிட்டு அவருக்கு காணுவான.
அல்லாமலும் பவுல் அவர்கள் மேல் கைகளை வைத்த பொழுது பரிசுத்த ஆவி அவர்கள் மேல் வந்தார். அப்பொழுது அவர்கள் அந்நிய பாஷைகளை பேசி தீர்க்க தரிசனம் சொன்னார்கள் என்று வாசிக்கிறோம்.
இவடைய ஆறாவது வாக்கியத்தில் பவுலோஸ் அவருடைய மேல் கை வச்சபோல் பரிசுத்தாத்மாவ் அவருடைய மேல் வந்து அவர் அந்நிய பாஷைகள் சம்சாரிக்கையும் பிரவச்சிக்கையும் செய்து என்று வாசிக்கிறோம்.
நாம் ஏழாம் வசனத்திலே வாசிக்கிறோம், அந்த மனுஷர் எல்லாம் ஏறக்குறைய 12 பேரா இருந்தார்கள்.
இவடைய ஏழாமத்து வாக்கியத்தில் நாம் வாசிக்கையான ஏகதேசம் 11 பேர் ஆயிருந்து என்று வாசிக்கையான.
இதுவும் இந்த இது இந்த சந்தர்ப்பமும் காட்டக்கூடியதான காரியம்.
இதெல்லாம் ஈ சந்தர்ப்பம் காணிக்கிறதாயிருக்கிற காரியம்.
அப்போஸ்தலர் 2 10 அதிகாரத்தில் நடந்ததான அதே போலதான சம்பவம் இங்கே நடந்தது என்பதை வெளிப்படுத்துகிறதா?
அப்போஸ்தலர் பிரவர்த்தனைகள் 2 10 அத்தியாயத்திலும் நடந்த அதே சந்தர்ப்பம் தனியான அதே போல தனியான 19 அத்தியாயத்திலும் நடந்தது.
சரி, இந்த அந்நிய பாஷையினுடைய காரியங்கள் எல்லாம் எதற்காக கொடுக்கப்பட்டது?
எதனான ஈ அந்நிய பாஷையுடைய காரியங்கள் எல்லாம் கொடுத்திருக்கிறது?
நாம் ஏற்கனவே நாம் சிந்தித்தபடி மார்க் எழுதின சுவிசேஷத்திலே அது ஒரு தீர்க்க தரிசனமாக சொல்லப்பட்டிருக்கிறது.
நாம் நேரத்தை சிந்திச்சது போல மார்க்கோஸின்ட சுவிசேஷத்தில் அதொரு பிரயோஜனமாயிட்டான பண்ணிருக்கிறது.
பாருங்கள், அந்த வசனத்தை நாம் எடுத்து வாசிக்கலாம்.
நமக்கு ஆ வசனம் எடுத்து வாசிக்கலாம்.
மார்க்கு 16:17 வசனம்.
மார்க்கோஸின்ட சுவிசேஷம் 16 அத்தியாயம் அதின்ட 17 வாக்கியம்.
மார்க் சாப்டர் 16:17.
மார்க்கோஸ் எழுதிய சுவிசேஷம் 16 அத்தியாயம் அதின்ட 17 வாக்கியம்.
விசுவாசிக்கிறவர்களால் நடக்கும் அடையாளங்களாவன என் நாமத்தினாலே பிசாசுகளை துரத்துவார்கள், நவமான பாஷைகளை பேசுவார்கள், சர்ப்பங்களை எடுப்பார்கள், சாவுக்கு ஏதுவான யாதொன்றை குடித்தாலும் அது அவர்களை சேதப்படுத்தாது, வியாதியஸ்தர் மேல் கைவைகளை வைப்பார்கள், அப்பொழுது அவர்கள் சொஸ்தமாவார்கள் என்றார்.
விசுவசிக்கிறவரால் இ அடையாளங்கள் நடக்கும், என்ற நாமத்தில் அவர் பூதங்களை பொறுத்தாக்கும், புது பாஷகளில் சம்சாரிக்கும், சர்ப்பங்களை பிடிச்செடுக்கும், மரணகரமாய யாதொன்று குடிச்சாலும் அவர்க்கு ஹானி வருகையில், ரோகிகளுடைய மேல் கை வச்சால் அவர்க்கு சௌக்கியம் வரும் என்று பண்ணு என்று வாசிக்கையான.
நாம் இந்த வசனத்தை நாம் மிகவும் கவனமாக நாம் வாசிக்க வேண்டும்.
நாம் இது வளர ஸ்ரத்தையோடு கூட வாசிக்கின்ற ஒரு காரியமான.
அந்த வசனம் சொல்லுகிறது, விசுவாசிக்கிறவர்களால் நடக்கும் அடையாளங்களாவன என்று சொல்லப்பட்டிருக்கிறது.
இவட தெய்வோஜனம் பறையான விசுவசிக்கிறவரால் ஈ அடையாளங்கள் நடக்கும் என்று வாசிக்கையான.
இது விசுவாசிகளுக்கு ஒரு அடையாளமாக சொல்லப்பட்டிருக்கிறது.
இது விசுவசிக்கிறவர்க்கு ஒரு அடையாளமாயிட்டான நடக்கிறது.
இங்கே பரிசுத்தாவியினுடைய அடையாளமாக சொல்லப்படவில்லை.
இது பரிசுத்தாத்மாவின் ஒரு அடையாளமாயிட்டு பறையனில்ல.
அநேக இடங்களிலே
இவட இன்ன பல இடங்களிலும்
இந்த பரிசுத்தாவியை பெற்றுக்கொண்டேன் என்று சொல்றவங்க எல்லாம் இந்த அந்நிய பாஷையை பேசணும்னு அவங்க சொல்றாங்க.
பரிசுத்தாத்மாவினை சுவீகரிக்கிறவர் எல்லாரும் அவர் அந்நிய பாஷைகள் சம்சாரிக்கணும் என்று பறையுகையான.
ஒரு ஒரு மனிதன் ஒரு விசுவாசியோ இல்ல அவன் பரிசுத்தாவியை பெற்றுக்கொண்டிருக்கிறான் என்பதற்கோ இந்த அந்நிய பாஷை ஒருபொழுதும் அடையாளமாய் காணப்படவில்லை.
ஒரு விசுவாசிக்கோ பரிசுத்தாத்மாவினை சுவீகரிச்ச ஒராளுக்கோ அந்நிய பாஷை ஒரு அடையாளமாயிட்டல்ல இருக்கிறது.
பாருங்கள், இது சொல்லப்பட்டதனுடைய காரணம்
இவட பறஞ்சிருக்கிறதின்ற காரணம்
இங்கே இந்த சுவிசேஷத்தினுடைய துணியானது இங்கே மாற போகிறது.
இவட சுவிசேஷத்தின் துணி மாறுவானாயிட்டு போகையான.
இதுவரைக்கும் அவங்க என்ன சுவிசேஷம் சொல்லிட்டு இருந்தாங்க?
இதுவரை அவர் பண்ணிருக்கிற சுவிசேஷம் எந்தாயிருந்து?
அந்த 12 சீஷர்களும் 70 சீஷர்களும் ஆண்டவராக இருக்கிற இயேசு கிறிஸ்துவும் யோவான் ஸ்நானகனும் என்ன சுவிசேஷம் சொன்னாங்க?
12 சீஷன்மாரும் 70 சீஷன்மாரும் யோகன்னானும் இயேசுவும் எல்லாம் எந்த சுவிசேஷமான பண்ணிருந்தது?
மனம் திரும்புங்கள், பரலோக ராஜ்யம் சமீபித்திருக்கிறதுன்னு சொன்னாங்க.
நீங்கள் மனசு திரிவின், சொர்க்க ராஜ்யம் சமீபிச்சிருக்கணும்.
அவங்க இவ்வளவு நாள் அறிவித்துக் கொண்டிருந்ததெல்லாம் ராஜ்யத்தினுடைய சுவிசேஷம்.
அவர் இதுவரையும் பறஞ்சிருந்தது ராஜ்யத்தின் சுவிசேஷமான.
ஆனா இப்ப ஆண்டவராக இருக்கிற இயேசு கிறிஸ்து மரித்து உயிர் தெழுந்ததற்கு பின்பாக இந்த சீஷர்கள் சொல்லக்கூடியதான சுவிசேஷமானது கொஞ்சம் வித்தியாசமான சுவிசேஷம்.
என்னால் கர்த்தாவாய் இயேசு கிறிஸ்து மரிச்சு அடக்கப்பட்டு உயர்த்தெழுந்ததின் சேஷம் சிஷ்யன்மார் பறஞ்ச சுவிசேஷம் வேற ஒரு சுவிசேஷமான.
அது ஆண்டவராக இருக்கிற இயேசு கிறிஸ்துவினாலே ரட்சிப்பு என்கிறதான நிலைமையில விசுவாசத்தினுடைய அங்கே சுவிசேஷமானது அங்கே சொல்லப்படுகிறது.
இவட கர்த்தாவாய் இயேசு கிறிஸ்துவனை விசுவசிக்கிற ஒரு சுவிசேஷத்தை பற்றியான பறையுது.
சரி, அப்படியானால் இந்த சுவிசேஷமும் தேவனிடத்திலிருந்து தான் இறங்கி வந்திருக்கிறது என்பதை உறுதிப்படுத்துவதற்காக இந்த அடையாளங்கள் நடக்கும் என்று சொல்லப்பட்டிருக்கிறது.
இதுவும் தெய்வத்தில் இருந்து வந்த சுவிசேஷமான பறையுவானாயிட்டான ஈ அடையாளங்கள் நடக்குவானாயிட்டு இடையே தீர்ந்தது.
அந்த நிலைமையிலே தான் இந்த வசனமானது அந்த கான்டெக்ஸ்ட்ல சொல்லப்பட்டிருக்கிறது.
ஆ நிலையிலான ஈ பச்சாத்தலத்தில் இது பறஞ்சிருக்கிறது.
அதனாலதான் அவர் சொன்னாரு, அங்கே என் நாமத்தினாலே அவர்கள் பிசாசுகளை துரத்துவார்கள்.
அதுகொண்டான இவட பறஞ்சிருக்கிறது என்ற நாமத்தில் அவர் பூதங்களை புறத்தாக்கும்.
அப்படியான எல்லாரும் பிசாசுகளை துரத்துறக்கூடியவங்க அல்லையே?
எல்லா அங்கனையெங்க எல்லாருக்கும் பிசாசினை புறத்தாக்குவானாயிட்டு கழியுமோ?
அதுல நவமான பாஷைகளை பேசுவார்கள் என்று சொன்ன பொழுது ஒரு சில குறிப்பிட்டவர்களுக்கு ஆவியானவர் யாருக்கு தேவைப்பட்டதோ அவருக்கு கொடுத்திருந்தார்.
புது பாஷைகள் என்று பறையும்போல் தெய்வம் ஆரையானோ ஆகிரகிச்சது அவர்க்கான கொடுத்திருக்கிறது என்று காணுவானாயிட்டு இடையே தீரும்.
ஆவியானவர் எல்லாருக்கும் கொடுத்ததாக நாம் வாசிக்கிறது இல்ல.
பரிசுத்தாத்மாவை எல்லாருக்கும் நல்கியில்ல என்று நாம் வாசிக்கணும்.
அந்த ஆதி சபையிலேயே கூட எல்லாருக்கும் அந்த வரமானது கொடுக்கப்படவில்லை.
ஆதிம சபையில் எல்லாருக்கும் கூடி வரம் லபிச்சிருந்தில்ல.
வரம் என்று சொல்லும் பொழுது ஆவியானவர் யாருக்கு தேவைப்படுகிறதோ அவர்களுக்கு கொடுக்கக்கூடியவராய் காணப்பட்டார்.
வரம் என்று பரையின்றது பரிசுத்தாத்மாவை ஆரிலானோ ஆகிரகிக்கிறது அவர்கான நல்குனது.
அவர்கள் மூலியமாக அந்த வசனமானது யார் மூலியமாக பெருக வேண்டுமோ அவர்களுக்கு அவர் கொடுத்திருந்தார்.
தெய்வ வசனம் ஆறு முகாந்திரமான பறக்கின்றது அவர்கான இது கிருபாவரம் நல்கியிருந்தது.
சரி, இது நம்ம எப்படி ப்ரூவ் பண்ண முடியும்?
எங்கேயான நமக்கு அது சிந்திக்குவானாய் சாதிக்கிறது?
பாருங்கள், அப்போஸ்தலர் ரெண்டாம் அதிகாரத்திலே நம்ம மறுபடியும் கடந்து வருவோம்.
நமக்கு அப்போஸ்தலர் புரோகிதர்கள் ரெண்டாம் அத்தியாயத்திலேக்கு மீண்டும் திருச்சி வராம்.
அங்கே 14வது வசனத்தை நாம் வாசிப்போம்.
இவட அப்போஸ்தலர் புரோகிதர்கள் ரெண்டாம் அத்தியாயம் 14வது வாக்கியம் நமக்கு வாய்க்காம்.
14 and 15.
இவட 14ம் 15ம் வாக்கியங்கள்.
அங்கே அப்போஸ்தலனாகிய பேதுரு 11வரோடு நாம் வாசி. அப்பொழுது பேதுரு 11வரோடு நின்று அவர்களை நோக்கி உரத்த சத்தமாய், யூதர்களே, எருசலேமில் வாசம் பண்ணுகிற ஜனங்களே, நீங்கள் எல்லாரும் அறிந்து கொள்வீர்களாக, என் வார்த்தைகளுக்கு செவி கொடுங்கள். நீங்கள் நினைக்கிறபடி இவர்கள் வெறி கொண்டவர்கள் அல்ல. பொழுது விடிந்து 3 மணி வேளையாயிருக்கிறது என்று வாசிக்கிறோம்.
இவடே 14 முதல் தாழ்த்துள்ள வாக்கியங்களில் அப்போ பத்ரோஸ் 11 பேரோடு கூட நின்று கொண்டு உறக்க அவரோடு பரஞ்சது, யஹூத புருஷன்மரும் எருசலேமில் பார்க்கிற எல்லாருமாயுள்ளவரே, இது நீங்கள் அறிஞ்சிக்கட்டே, എന്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവീൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3 മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ എന്ന് വായിക്കുകയാണ്.
இங்கே அப்போஸ்தலனாகிய பேதுரு சொல்லக்கூடியதான வார்த்தைகளையும் துணியையும் கவனிங்க.
இவட அப்போஸ்தலனாய பத்ரோஸ் பரையுன காரியங்கள் நாம் சிந்திக்கின்றது ஆவசியமான.
இங்கே அப்போஸ்தலனாகிய பேதுரு அந்நிய பாஷ பேசினாரா?
இவட அப்போஸ்தலனாய பத்ரோஸ் அந்நிய பாஷ பரஞ்சிருந்தோம்.
அங்கே பேசவில்லை.
இவட பரஞ்சிட்டில்ல.
எப்படி பேசல, எப்படி சொல்லலாம்,
எங்கே நமக்கு பரவானாய்ட் சாதிக்கும்?
15வது வசனம் வாசிங்களேன்.
15வது வாக்கியம் வாய்க்கு.
நீங்கள் நினைக்கிறபடி இவர்கள் வெறி கொண்டவர்கள் அல்ல என்று சொல்கிறார்.
நீங்கள் ஊகிக்கிறது போல இவர் லஹரி பிடிச்சவரல்ல என்று வாய்க்கணும்.
அப்படியானால் அப்போஸ்தலனாகிய பேதுரும் அந்நிய பாஷை பேசியிருந்தாருன்னா அவர் என்ன சொல்லியிருக்கணும்? நாங்கள்னு சொல்லியிருக்கணும்.
இவட அப்போஸ்தலனாகிய பத்ரோஸ் அந்நிய பாஷ பரஞ்சிருந்தெங்கிൽ நாம் என்று പറയേണ്ടതായിരുന്നു.
நாங்கள் எல்லாரும் என்று சொல்லியிருக்கணும்.
நாங்கள் எல்லாரும் என்று പറയേണ്ടിയിരുന്നു.
ஆனா அப்போஸ்தலனாகிய பவுல் பேதுருங்க சொல்லக்கூடியதான காரியம் இவர்கள்னு சொல்றாரு.
என்னால இவட அப்போஸ்தலனாய பத்ரோஸ் பரையான இவர் என்று பரையான
இவர்னு சொல்லும் பொழுது தன்னை விட்டு மற்றவர்களை அவர் காட்டக்கூடியவராய் காணப்படுகிறார்.
இவர் என்று പറയുമ്പോൾ தன்னை மாற்றி நிறுத்தி கொண்டு மற்றவரோடான പറയുന്നത്.
இல்ல, ஒருவேளை நீங்க நினைக்கலாம் இவர்னு தன்னை நினைச்சு சேர்த்து சொல்றாருன்னு நினைக்கலாம்.
ஒரு பட்சம் நீங்கள் விசாரிக்காம் இவர் என்று பண்ணால் தன்னையும் கூட சேர்த்தான பரையிறது என்று விசாரிச்சா.
32வது வசனத்தை வாசிங்களே.
32வது வாக்கியம் நீங்கள் வாசிக்கு.
அங்கே அவருடைய துணி மாற்றி அங்கே சொல்லக்கூடியதான காரியம் இதற்கு நாங்கள் எல்லாரும் சாட்சிகள் என்று சொல்கிறார்.
இவட 32வது வாக்கியத்தில் இதெல்லாம் நாங்கள் சாட்சிகள் ஆகணும் என்று வாசிக்கிறார்.
அங்கே தன்னையும் சேர்த்து கொண்டு அவர் சொல்லக்கூடியதான சரியான துணியா இருக்கிறது.
இவட நாங்கள் என்று பயன்போல் பத்ரோஸ்னையும் கூட சேர்த்து கொண்டாண இவட பரையிறது.
அப்படியானால் அங்கே அப்போஸ்தலனாகிய பேதுரு அந்த இடத்துல அந்நிய பாஷையை பேசவில்லை என்று வாசிக்கிறோம்.
அங்கே எங்கில் அப்போஸ்தலனாய பத்ரோஸ்
தேவனானவர் சபையிலே முதலாவது அப்போஸ்தலரையும், இரண்டாவது தீர்க்கதரிசிகளையும், 3வது போதகர்களையும், பின்பு அற்புதங்களையும், பின்பு குணமாக்கும் வரங்களையும், ஊழியங்களையும், ஆளுகைகளையும், பலவித பாஷைகளையும் ஏற்படுத்தினார். எல்லாரும் அப்போஸ்தலர்களா, எல்லாரும் தீர்க்கதரிசிகளா, எல்லாரும் போதகர்களா, எல்லாரும் அற்புதங்களை செய்கிறவர்களா, எல்லாரும் குணமாக்கும் வரங்களுடையவர்களா, எல்லாரும் அந்நிய பாஷைகளை பேசுகிறார்களா, எல்லாரும் வியாக்கியானம் பண்ணுகிறார்களா என்று வாசிக்கிறோம்.
இவட ஒருத்தன் ஆத்மாவினால் ஞானத்தின் வசனத்தின் மற்றொருத்தன் அதே ஆத்மாவினால் பரிஞானத்தின் வசனம் நல்கப்பட்டிருக்கோம். வேறொருத்தன் அதே ஆத்மாவினால் விசுவாசம், மட்டொருத்தன் அதே ஆத்மாவினால் ரோகசாந்தியுடைய வரம், மட்டொருவன் வீரியப்பிரவர்த்திகள், மட்டொருவன் பிரவச்சனம், மட்டொருவன் ஆத்மாக்களோட விவேச்சனம், வேறொருவன் பலவித பாஷகள், மட்டொருவன் பாஷகளோட வியாக்கியானம். என்னால் இது எல்லாம் பிரவர்த்திக்கிறது தான் இச்சிக்கும் போல அவனவன் அதது வரம் பகுத்து கொடுக்கிற ஒரே ஆத்மாவு தான் என்று வாய்க்கணும்.
அங்கே அநேக கேள்விகளை நாம் வாசிக்கிறோம்.
இவட பல சோதியங்கள் நமக்கு காணுவானாய்ட் சாதிக்கையான.
எல்லாரும் அப்போஸ்தலர்களா?
எல்லாரும் அப்போஸ்தலன்மாரானோ?
அப்ப அதனோட இவட என்ன,
அதன் அர்த்தம் என்ன?
இல்ல என்ன அர்த்தம்,
அல்ல என்ன அர்த்தம்.
எல்லாரும் தீர்க்கதரிசிகளா?
எல்லாரும் தீர்க்கதரிசிகளானோ என்று சோதிக்கும்போ
இல்ல,
அல்ல.
எல்லாரும் போதகர்களா?
எல்லாரும் എല്ലാവരും പഠിപ്പിക്കുന്നവരാണോ എന്ന് ചോദിക്കുമ്പോൾ
ഇല്ല എന്നതാർത്ഥം
ഇല്ല എന്നർത്ഥം.
എല്ലാവരും അത്ഭുതങ്ങളെ ചെയ്യുന്നവരാണോ
എല്ലാവരും അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ
അതും ഇല്ല എന്നതാർത്ഥം
അതിന്റെയും അർത്ഥമില്ല എന്നാണ്.
എല്ലാവരും ഗുണമാക്കും വരങ്ങളെ ഉടയവരാണെന്ന് സ്വർണ്ണ
എല്ലാവർക്കും വരങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ
അങ്ങ് ഇല്ല എന്നതാ ചൊല്ല മുടിയും
ഇല്ല എന്ന് പറയുവാനായിട്ട് സാധിക്കും.
എല്ലാവരും അന്യഭാഷകളെ പേശുകാരാണെന്ന് സ്വർണ്ണ
എല്ലാവരും അന്യഭാഷകൾ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ
അങ്ങ് നിശ്ചയമാകവേ അങ്ങ് ഇല്ല എന്നതാ ചൊല്ല മുടിയും
അത് നിശ്ചയമായിട്ടും ഇല്ല എന്ന് പറയുവാനായിട്ട് സാധിക്കും.
എല്ലാവരും വ്യാഖ്യാനം പണുകാറില്ല എന്ന് ചിന്തിക്കുമ്പോൾ
എല്ലാവരും വ്യാഖ്യാനം ചെയ്യുന്നോ എന്ന് ചിന്തിക്കുമ്പോൾ
അങ്ങേയും ഇല്ല എന്നതാണ് ഞാൻ ചൊല്ല മുടിയും
അവിടെയും ഇല്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും.
ശരി, ഇന്ത ഭാഷ എതിനുടേ കൊടുക്കപ്പെട്ടതിനുടേ നോക്കം എന്നാ?
എന്തുകൊണ്ടാണ് ഈ ഭാഷ കൊടുക്കുവാനായിട്ട് ദൈവം കൊടുത്തത്?
അങ്ങേ നാം ഏർക്കനവേ ചിന്തിച്ചതുപടി ആണ്ടവർ തമ്മുടെ രാജ്യത്തിനുടേ സുവിശേഷത്തിലിരുന്ന് ഇന്ത വിശ്വാസ സുവിശേഷം നിറവേറുവതായി അടയാളമാക അത് വെളിപ്പെടുത്തി കാട്ടിയത്.
അവിടെ രാജ്യത്തിന്റെ സുവിശേഷത്തിൽ നിന്ന് വേറൊരു സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ അത് നിവർത്തിക്കുന്നതായിട്ട് അടയാളമായിട്ടാണ് നൽകിയിരിക്കുന്നത്.
ഒരു ഭാഷയുടെ ഭാഷകളുടെ നോക്കം മൂന്ന് നോക്കമായി കാണപ്പെടുകിറത്.
ഭാഷ എന്ന് പറയുമ്പോൾ ഭാഷയ്ക്ക് മൂന്ന് ലക്ഷ്യങ്ങളാണുള്ളത്.
മുതലാവത് അത് ഒരു അടയാളമായി കാണപ്പെട്ടത്,
അത് ഒരു അടയാളമായിട്ട് കാണുന്നു.
ഒരു കമ്മ്യൂണിക്കേഷൻ ആയി കാണപ്പെട്ടത്,
അത് മറ്റുള്ളവരോട് പറയുന്ന ഒരു കാര്യമായിട്ട് സാധിക്കുന്നു.
അത് മാത്രമല്ല ഒരു ഭക്തിവൃത്തി ഉണ്ടാക്കക്കൂടിയതാണ്, ഒരു എഡിഫിക്കേഷൻ ആയി കാണപ്പെട്ടത്.
അത് ചിലവർക്ക് അത് ആത്മീയമായിട്ട് വർധന നൽകുന്നതായിട്ട് കാണുന്നു.
നാം ആദ്യ സഭയിലെ വാസ്തവം ആണ്ടവർ തമ്മുടെ സുവിശേഷത്തെ അവർ അംഗീകരിച്ചിരിക്കാർ എന്നതിന് അത് അടയാളമായി കാണപ്പെട്ടത് എന്ന് നാം അനേക സന്ദർഭങ്ങളിലേ നാം ചിന്തിത്തോം.
അവിടെ സുവിശേഷം അംഗീകരിച്ചു എന്നുള്ളതിന് അത് അടയാളമായിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പല കാര്യങ്ങൾ പല സ്ഥലത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
അന്യ ഭാഷയിൻ മൂലമാക ആണ്ടവരുടെ വാർത്തയാണത് അങ്ങേ പരം അനേകർക്ക് സൊല്ലപ്പെട്ടത് അത് പറവേണ്ടത് എന്ന് വാസിക്കുന്നു.
അത് അന്യഭാഷ പലരിലൂടെയും അത് പരന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുകയാണ്.
അനേകരുടെ ഭക്തിവൃത്തിക്ക് കാരണം അത് കാരണമായി അമയുന്നത്,
പലർക്കും ആത്മീയമായിട്ട് വർധന വരുത്തുവാനായിട്ട് അത് കാരണമായി തീർന്നു.
ആണാൽ കൊരിന്ത്യരെ കുറിച്ച് നാം പാർക്കുമ്പോൾ,
എന്നാൽ കൊരിന്ത്യരെ പറ്റി നാം പഠിക്കുമ്പോൾ
അവർ ഇന്ന് മൂന്ന് കാര്യങ്ങളിലും തവറിവിട്ടാറില്ല എന്ന് ചിന്തിക്കുന്നു.
എന്നാൽ അവര് ഈ മൂന്ന് കാര്യത്തിലും തെറ്റിപ്പോയിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുകയാണ്.
ശരി, അവരെ ശരിപ്പെടുത്തത്തക്കതാണ് നിലമേലെ അപ്പോസ്തലനായ പേതുരു 12-ാം അധികാരത്തെയും 13-ാം അധികാരത്തെയും 14-ാം അധികാരത്തെയും അവർ എഴുതുകാരും.
അങ്ങനെ തെറ്റിപ്പോയവരെ ശരിയായിട്ട് കൊണ്ടുവരുവാനായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് 12-ും 13-ും 14-ും അധ്യായങ്ങൾ എഴുതിയത്.
അത് മാത്രമല്ല നാം വാസിക്കക്കൂടിയതാണ് കാര്യം, അവർക്ക് എന്താ അന്യ ഭാഷയുടെ വരമാണത് പ്രോമിസ് പണപ്പെട്ടത് കൊടുക്കപ്പെട്ടത് ആണാൽ അവർ അതിലെ ഫെയിൽ ആണാർക്കും അത് മിസ്യൂസ് പണിയാനാർക്കും.
എന്നാൽ അവർക്ക് അന്യഭാഷകൾ കൊടുത്തു എന്നാൽ അവർ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു.
അവർ അനേക നിലമയിലെ വെറും സത്തത്തെ അവർ വെളിപ്പെടുത്തക്കൂടിയവരായി കാണപ്പെട്ടാർ.
പല സന്ദർഭങ്ങളിലും അവർ വെറുതെ ശബ്ദത്തെ മാത്രം കാണിക്കുന്നവരായിട്ട് തീരുകയാണ്.
ഒന്ന് കൊരിന്ത്യർ 14-ാം അധികാരത്തെ നിങ്ങൾ തെളിവായി വാസിപ്പിക്കുകയാണെങ്കിൽ
14-ാം അധ്യായം നാം വായിക്കുകയാണെങ്കിൽ
അങ്ങ് ഏറെക്കുറെ 8 മുറ ഇന്ന് അന്യഭാഷയുടെ കാര്യങ്ങളെല്ലാം ഒരു നെഗറ്റീവ് സെൻസിലെ അങ്ങേ ചൊല്ലപ്പെട്ടതേ നാം വാസിക്കുന്നു.
ഇവിടെ ഏകദേശം 8 സന്ദർഭങ്ങളിൽ അത്
ഡിസ്കറേജ് പണത്തക്കതാണ് നിലമേലെ അങ്ങേ ചൊല്ലപ്പെട്ടിരിക്കുന്നത്.
അത് നെഗറ്റീവായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാത്ത നിലയിലേക്ക് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു.
അങ്ങേ അവരുടെ അന്ന് അന്യഭാഷയുടെ കാര്യങ്ങളിൽ ഒരു സ്ട്രിക്ട് ഗൈഡൻസ് അങ്ങേ കൊടുക്കപ്പെടുകാണ് കാര്യത്തെ നാം ശ്രദ്ധിക്കുന്നു.
അവിടെ അന്യഭാഷകൾ ഒരു നല്ല രീതിയിൽ അല്ലെങ്കിൽ അത് സ്ട്രിക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു.
അങ്ങനെ അത് മാത്രമല്ല ഇന്ന് 14-ാം അധികാരത്തിലെ വാസിക്കുമ്പോഴത് അന്യ ഭാഷയുടെ വരത്തെയും തീർക്കദർശന വരത്തെയും കമ്പയർ പണി അനേക കാര്യങ്ങൾ അങ്ങ് കടന്നു പോകുന്നതേ വാസിക്കുന്നു.
ഇവിടെ അന്യഭാഷയെ പറ്റിയും അതുപോലെ തന്നെ പ്രവചന വരത്തെ പറ്റിയും ഇവിടെ പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഒന്ന് കൊരിന്ത്യർ 14-ാം അധികാരം 2-ാം വസനത്തിൽ
നാം വായിക്കുന്നു.
നമുക്ക് അതിനുടേ ജസ്റ്റ് കോണ്ടെക്സ്റ്റ് മറ്റു ചൊല്ലിക്കൊണ്ട് പോകുകയാണ്.
നാം അവിടെ വായിച്ചു കൊണ്ട് പോവുകയാണ്.
അങ്ങേ 2-ാം വസനത്തിലെ വാസിക്കുന്നു, അവൻ പേശുകൃതി ഒരുവണും അറിയാതെപടിയാളെ എന്ന് വാസിക്കുന്നു.
ഇവിടെ നാം വായിക്കുകയാണ്, അവർ സംസാരിക്കുന്നത് അറിയുന്നില്ല എന്ന് വായിക്കുകയാണ്.
അത് അന്യഭാഷയുടെ കാര്യമാകും 2-ാം വസനത്തിലെ വാസിക്കുന്നു.
ഇവിടെ അന്യഭാഷയുടെ കാര്യമായിട്ട് നാം അവിടെ വായിക്കുകയാണ്.
ആണോ, അതേ കാര്യം 3-ാം വസനത്തിലെ തീർക്കദർശനത്തിനുടേ കാരണം ചൊല്ലപ്പെട്ടത്.
എന്നാൽ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രവചനത്തിനോടുള്ള ബന്ധത്തിൽ അത് സംസാരിക്കുന്നത്
അത് മനുഷ്യർക്ക് ഭക്തിവൃത്തിയും ബുദ്ധിയും ആദലും ഉണ്ടാക്കത്തക്കതായി
അത് മനുഷ്യർക്ക് ആത്മീയ വർധനവും പ്രബോധനത്തിനും അത് ആശ്വാസമാകുന്നു എന്ന് കാണുകയാണ്.
2-ാം കമ്പാരിസൺ 4-ാം വസനത്തിലെ വാസിക്കുന്നു.
2-ാമത്തെ 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്
അങ്ങനെ നാം വാസിക്കക്കൂടിയതാണ് കാര്യം, അന്യ ഭാഷയിൽ പേശുകവൻ തനിക്കേ ഭക്തിവൃത്തി ഉണ്ടാകെ പേശുകാണ് എന്ന് വാസിക്കുന്നു.
ഇവിടെ വായിക്കുകയാണ്, അന്യ ഭാഷയിൽ സംസാരിക്കുന്നവർ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു എന്ന് വായിക്കുകയാണ്.
ആണോ, തിരുക്ക് ദർശനം സ്വലുഗ്രഹണോ സഭയ്ക്ക് ഭക്തിവൃത്തി ഉണ്ടാകെ പേശുകാണ് എന്ന് വാസിക്കുന്നു.
എന്നാൽ പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു എന്ന് വായിക്കുകയാണ്.
ശരി, മറുപടിയുമാകെ 2-ാം കമ്പാരിസൺ 3-ാം വസനത്തിലെ വാസിക്കുന്നു.
അടുത്തതായിട്ട്
ഐന്താം വസനത്തിലെ
അടുത്തതായിട്ട് താരതമ്യം അഞ്ചാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയാണ്
നിങ്ങൾ എല്ലാവരും അന്യഭാഷയെ പേശുംപടി വിരുമ്പുകരെന്ന് അപ്പോസ്തലനായ പൗലോസ് ചൊല്ലാറു
ഇവിടെ പറയുകയാണ് നിങ്ങൾ എല്ലാവരും അന്യഭാഷ സംസാരിക്കണം എന്ന് വിശേഷാൽ ഞാൻ ഇച്ഛിക്കുന്നു എന്ന് വായിക്കുകയാണ്
അതോടൊപ്പം ഒരു കാര്യം അതിന്റെ അർത്ഥത്തെയും കടവനും
എന്നാൽ അവിടെ പറയുകയാണ് എന്നാൽ നിങ്ങൾ അതിന്റെ അർത്ഥവും പറയണം എന്ന് പറയുകയാണ്
ആണോ അതേ വസനത്തോടെ മുടിക്കുമ്പോൾ നിങ്ങൾ തീർക്കദർശനം അധികമായി വിരുമ്പുകാർ
എന്നാൽ ഇവിടെ പറയുകയാണ് പ്രവചിക്കുന്നവൻ അധികമായിട്ട് പ്രവചിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്
രണ്ട് കമ്പാരിസൺ സ്റ്റഡിയാണ് അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്
ഇവിടെ താരതമ്യ പഠനമാണ് ഇവിടെ പറയുന്നത്
നാലാമതായിട്ട്
ഇതിന്റെ ആറാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്
അങ്ങനെയതാണ് ഒരു നിലമയും
ഇവിടെ പറയുന്ന ഒരു കാര്യം
അങ്ങ് ഒരു സിറ്റുവേഷൻ നടിച്ചുപോ അപ്പോസ്തലനായ പൗൽ ഇപ്പൊ ദിഢീർന്ന് അന്ത സഭയ്ക്കുള്ളിൽ കടന്നു വരാറും
ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പെട്ടെന്ന് ആ സഭയിലേക്ക് കടന്നു വരുന്നു
അപ്പൊ അങ്ങ് ഇരിക്കുന്നവരുടെ ചിന്തന എന്നവായിരിക്കും
അവിടെ ഇരിക്കുന്നവരുടെ ചിന്ത എന്തായിരിക്കും
അപ്പോസ്തലനായ പൗൽ അന്യഭാഷ പേശണമെന്ന് നിനപ്പാങ്ങളാ
അവര് അപ്പോസ്തലനായ പൗലോസ് അന്യഭാഷ സംസാരിക്കണം എന്ന് ചിന്തിക്കുന്നുവോ
അവർക്ക് അറിവേ ഉണ്ടാക്കുവതർക്കോ ഇല്ല തീർക്ക ദർശനത്തെ സൊല്ലുവതർക്കോ ആണ്ടവരുടെ കാര്യങ്ങൾ സൊല്ലുവനോന്ന് അവങ്ക എതിർപ്പാപ്പാങ്ങളാ
പ്രവചനം പറയുവാനോ ദൈവത്തിന്റെ കാര്യങ്ങൾ പറയുവാനാണ് അവര് ആഗ്രഹിക്കുന്നത്
അതാണ് അപ്പോസ്തലനായ പൗൽ അന്ത ആറാം വസനത്തിൽ എഴുതുകാർ
അതാണ് ഇവിടെ ആറാമത്തെ അധ്യായത്തിൽ ആറാമത്തെ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്
ഞാൻ വന്നന്നാ ഞാൻ പേശുകிறது അന്യഭാഷയിൽ പേശുന്ന உங்களுக்கு என்ன പ്രയോജനമാ இருக்கு அதவிட நான் தீர்க்க தரிசனமோ அல்லது அறிவை உண்டாக்கக்கூடியதான காரியங்கள் சொல்லும்போது அது உங்களுக்கு மிகுந்த பிரயோஜனமா இருக்கும் என்று சொல்கிறார்
இവിടെ പറയുകയാണ് അന്യഭാഷ സംസാരിക്കുന്നതിനേക്കാൾ ഉചിതമായിട്ട് പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്
அது മാത്രമല്ല நாம் 14 15 വസനങ്ങളിലെ വാസിക്കുമ്പോൾ മറുമ இன்னொரு காரியத்தை நாம் வாசிக்கிறோம்
ഇതിന്റെ 14ും 15ും വാക്യത്തിലേക്ക് വരുമ്പോൾ വേറൊരു കാര്യം നാം വായിക്കുകയാണ്
നിങ്ങൾ ഒരു സഭയിൽ ഇതെല്ലാം இந்த 14ാം അധികാരം சொல்லப்படுகிறதான எல்லா காரியங்களும் സഭയായി ചെയ്യക്കൂടിയതാണ് കാര്യം
ഇവിടെ 14ാം അധ്യായത്തിൽ ഈ കാര്യങ്ങളെല്ലാം സഭയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്
ഒരു സഭയിൽ കൂടി വരുമ്പോൾ നടക്കക്കൂടിയതാണ് ഒരു സംഭവമാക അല്ലെ കാര്യങ്ങളാകും ചൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്
ഇവിടെ സഭയിൽ നാം കൂടി വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളായിട്ടാണ് ഇത് പറയുന്നത്
അങ്ങനെ നാം 14ാം വസനം 15ാം വസനത്തിൽ ഞാൻ വാസിക്കുമ്പോൾ
ഇവിടെ 14ും 15ും വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്
ഒരു വിണ്ണപ്പം പണികളാണ് മനുഷ്യൻ അന്യഭാഷയിൽ വിണ്ണപ്പം പണികരാൻ
ഒരുത്തൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു
അപ്പം അവൻ പണുമ്പോൾ അവരുടെ കരുത്ത് പയനറ്റതായിരിക്കും എന്ന് ചൊല്ലി 14ാം വസനത്തിലേ വാസിക്കുന്നു
അതിന്റെ 16ാമത്തെ വാക്യത്തിൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനമായിട്ട് ഇരിക്കും എന്ന് പറയുകയാണ്
അവൻ എന്നാ കാര്യം സൊന്നാലും മറ്റവങ്ങൾക്ക് അർത്ഥം തരിയാതെ
എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും മറ്റുള്ളവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല
അതിനാലാണ് അപ്പോസ്തലനായ പൗലോസ് 15ാം വസനത്തിൽ ചൊല്ലുമ്പോൾ
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 15ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്
ഞാൻ ആവിയോടും പാടുവൻ കരുത്തോടും പാടുവൻ എന്ന് ചൊല്ലി അവർ വിണ്ണപ്പം പണികൃതാണ് കാര്യത്തെ ഞാൻ വാസിക്കുന്നു
ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്
അത് മറുപടിയും 19ാം വസനത്തിലെ കടന്നു വരുമ്പോൾ
ഇത് വീണ്ടും 19ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ
അതേ 6ാം വസനത്തിൽ ചൊല്ലപ്പെട്ടതിനുടെ അതേ കാര്യമാക ഇങ്ങനെ ചൊല്ലപ്പെട്ടത് ഞാൻ സഭയിലെ അന്യഭാഷ 10,000 വസനങ്ങളെ പേശിനാലും കരുത്തോടു കൂടെ 5 വസനങ്ങളെ പേശിനാ പോതും അപ്പിടിന്ന് ചൊല്ലാറ്
ഇവിടെ പറയുകയാണ് എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷകൾ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു എന്ന് പറയുകയാണ്
അത് മാത്രമല്ല 22ാം വസനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ
ഇതിന്റെ 22ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ
അന്യഭാഷകൾ വിശ്വാസികൾക്ക് അടയാളമായിരാമൽ അവിശ്വാസികൾക്ക് അടയാളമായിരിക്കുന്നത് എന്ന് വാസിക്കുന്നു
അന്യഭാഷകൾ അടയാളമായിരിക്കുന്ന വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കാണ് എന്ന് വായിക്കുന്നു
നാം തുടർന്ന് നാം വരുമ്പോൾ ഇന്ന കാര്യത്തെ നാം നന്നായി വിളക്കി നാം പഠിക്ക മുടിയും
നാം തുടർന്ന് വായിക്കുമ്പോൾ അത് നമുക്ക് ശരിയായിരിക്കുന്ന രീതിയിൽ പഠിക്കുവാനായിട്ട് സാധിക്കും
അത് ഇങ്ങനെ ചൊല്ലപ്പെട്ടതിനുടെ കാരണം രക്ഷിക്കപ്പെടാത്തതാണ് അനേക യൂതർകൾ അത് സഭയിൽ കാണപ്പെട്ടാർ
ഇവിടെ പറയുവാനായിട്ട് കാര്യം രക്ഷിക്കപ്പെടാത്ത അനേക യൂതന്മാർ ആ സഭയിൽ ഉണ്ടായിരുന്നു
അത് അവർക്ക് അത് അടയാളമായി കാണപ്പെട്ടത് എന്ന് വാസിക്കുന്നു
അത് അവർക്ക് അതൊരു അടയാളമായിട്ട് കാണുകയാണ്
അവർക്ക് അന്യഭാഷയുടെ വറം ഇല്ലാമൽ കാണപ്പെട്ടപ്പോഴും അവർ ശബ്ദത്തെ ഉണ്ടാക്കിയവരായി കാണപ്പെട്ടാർ
അവർക്ക് അന്യഭാഷയുടെ വരം ഇല്ലാതിരുന്നപ്പോഴും അവർ ശബ്ദീകരിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുകയാണ്
അത് ചൊല്ലക്കൂടിയതാണ് നിലമില്ലതാണ് ഇന്ന് അപ്പോസ്തലനായ പൗൽ 14ാം അധികാരത്തിൽ അനേക കാര്യങ്ങൾ എഴുതി കൊണ്ടുവരികയാണ്
അത് പറയുന്ന കാര്യത്തിലാണ് 14ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പല കാര്യങ്ങളും പറയുന്നത്
അത് മാത്രമല്ല 23ാം വസനം 24ാം വസനത്തിൽ ഞാൻ വാസിക്കുമ്പോൾ
ഇതിന്റെ 23ും 24ും വചനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്
അവർ சொல்கிறார் நீங்க சபையில இருந்த எல்லாரும் ஒன்னா சேர்ந்து நீங்க அந்நிய பாஷை பேசுறீங்க ஒரு அந்நியன் உள்ள வந்தா அவன் என்ன நினைப்பான்
എല്ലാവരും നിങ്ങൾ സഭയായിട്ട് അന്യഭാഷ സംസാരിച്ചാൽ ഒരുവിനുള്ളിലേക്ക് വന്നാൽ അവരെന്താണ് ചിന്തിക്കുന്നത്?
അവങ്ങളെല്ലാം പൈത്യം പിടിച്ചവങ്ങളാണ് നനപ്പാണ് ചൊല്ലാറ്.
എല്ലാവരും നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് ചിന്തിക്കില്ലയോ?
ആണോ? അതേ വസനത്തെ 24-ാം അധികാരത്തിൽ തീർക്ക് ദർശനത്തിലൂടെ കാര്യം ചൊല്ലുമ്പോൾ,
എന്നാൽ ഇതിന്റെ 24-ാം വാക്യത്തിൽ പ്രവചിക്കുന്ന കാര്യം പറയുമ്പോൾ,
അവൻ എല്ലാരാളും ഉണർത്തിപ്പിക്കപ്പെടുവാൻ എല്ലാരാളും നിദാനിക്കപ്പെടുവാൻ എന്ന് ചൊല്ലപ്പെട്ടിരിക്കുന്നത്.
ഇവിടെ പറയുകയാണ് എല്ലാവരും എങ്കിലോ അവിശ്വാസിയോ ആത്മാവരമില്ലാത്തവനോ അകത്ത് വന്നാൽ എല്ലാവരും വാക്കിനാലും അവന് പാപബോധം വരുത്തും എന്ന് പറയുകയാണ്.
14-ാം അധികാരത്തിലെ അനേക കാര്യങ്ങൾ മറ്റ് തീർക്ക ദർശനത്തോട് ഒപ്പുണമയപ്പെട്ട് അങ്ങേ ചൊല്ലിപ്പോഴും കൊള്ളുമ്പോഴും അന്യഭാഷയെ അവർ എൻകറേജ് പണവല്ലേ.
ഇവിടെ അന്യഭാഷ ഒരു കാരണവശാലും അപ്പോസ്തലനായ പത്രോസ് ഇവിടെ എൻകറേജ് ചെയ്യുന്നില്ല.
சரி, நமக்கு இப்போ கொடுக்கப்பட்டதான நேரம் முடிந்து விட்டது. இன்னும் இதன் அநேக அநேக அந்நிய பாஷையை குறித்து நாம் இன்னும் அநேக காரியங்கள் படிக்க வேண்டியது இருக்கிறது.
இதனை பற்றி அந்நிய பாஷையை பற்றி அநேக காரியங்கள் நாம் படிக்கின்றது அவசியமான.
அநேக கேள்விகள் நமக்கு உண்டு,
நமக்கு அநேகம் சோதங்கள் உண்டு.
இதை பேசக்கூடியதானவர்கள் சொல்லக்கூடியதான கருத்துக்கள் உண்டு.
இது பரவானும் அதுபோல தான் பரையண்ட காரியங்கள் உண்டு.
அவர்கள் அந்த காரியங்களுக்கு நாம் சரியான நிலைமையில வேதாகமம் என்ன போதிக்கிறது, அது எப்படி தவறான காரியம் என்று நாம் சிந்திக்க இருக்கிறோம்.
தெய்வோதனம் எந்தாண் பரையிறது என்ன ചിന്തിക്കേണ്ടത് ആവശ്യമാണ്.
വരും കാലങ്ങളിൽ അത് നിലമേൽ അടുത്ത ക്ലാസ്സിലെ ചിന്തിക്കത്തക്കതാ ആണ്ടവർ നമുക്ക് കൃപയും ഇറക്കവും പാരാട്ടുവാറാക.
വരും കാലങ്ങളിൽ അത് ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.
ഇന്ന് അപ്പോസ്തലനായ 1 കൊരിന്ത്യർ 14-ാം അധികാരത്തെ നാം വീട്ടിൽ ഇരുന്ന് 11, 12, 13, 14 വസനങ്ങളിൽ നാം മറുപടിയുമായി മറുപടിയുമായി വാസിക്കുമ്പോൾ ആണ്ടവരുടെ വാർത്ത നമ്മോട് കൂടെ പേസക്കൂടിയതായി ഇരിക്കുന്നത്.
1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങൾ നാം വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ദൈവവചനം നമ്മളോട് സംസാരിക്കുവാനായിട്ട് ഇടയെ തീരും.
ആണ്ടവർ നമ്മ തമ്മുടിയ കാര്യങ്ങളെ മികവും തിട്ടവും തെളിവുമായി എഴുതി വെച്ചിരിക്കുന്നു.
ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്.
നാം ആണ്ടവരുടെ സമൂഹത്തിൽ അമർന്നിരിക്കുമ്പോൾ ആണ്ടവർ നമ്മോട് കൂടെ പേസക്കൂടിയവരായിരിക്കും.
നാം ദൈവത്തിന്റെ സന്നിധി ഇരിക്കുമ്പോൾ ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നതാണ്.
നാം ശരിയായ സത്യങ്ങളെ അറിഞ്ഞുകൊണ്ട് പിൻപറ്റത്തക്കതാ ആണ്ടവർ നമുക്ക് ഉദവി ചെയ്യുന്നു.
ശരിയായ സത്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ അനുഗമിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.
ദൈവം നമ്മെ നമുക്ക് കൃപയെ തരുവാറാകട്ടെ.
ദൈവം അതിനായിട്ട് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ.
ദൈവനുടേ നാമം മഹിമപ്പെടുത്തുക.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.